2024 ഏപ്രിൽ 5 വെള്ളി. ഇന്ന് 1199 മീനം 23. വാർത്തകൾ വായിക്കുന്നത് ജി രവി. വോട്ടർ പട്ടികയിലെ ചെറിയ പിഴവ് തടസ്സമാകില്ല. വോട്ടർ പട്ടികയിലെ സാങ്കേതിക പിഴവിൻ്റെയോ അക്ഷരത്തെറ്റിൻ്റെയോ പേരിൽ വോട്ടവകാശം നിഷേധിക്കാൻ പാടില്ലെന്ന് സംസ്ഥാന പോളിംഗ് ഓഫീസർമാർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. തിരിച്ചറിയൽ കാർഡിൽ നിന്ന് യഥാർത്ഥ വോട്ടറാണെന്ന് ബോധ്യപ്പെട്ടാൽ വോട്ട് ചെയ്യാൻ അനുവദിക്കാം. മറ്റൊരു നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ തിരിച്ചറിയൽ കാർഡും തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം. വോട്ട് ചെയ്യാനെത്തുന്ന ബൂത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലാണ് ഇത്. വോട്ടർ പട്ടികയിലെ ഫോട്ടോയുമായി ഒത്തുചേരുന്നില്ല എങ്കിൽ കമ്മീഷൻ അംഗീകരിച്ച ഫോട്ടോയുള്ള ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ ഹാജരാക്കിയാലും മതിയാകും. ആധാർ കാർഡ്, തൊഴിലുറപ്പ് പദ്ധതി കാർഡ്, ബാങ്ക്, പോസ്റ്റ് ഓഫീസ് പാസ്ബുക്കുകൾ, തൊഴിൽ മന്ത്രാലയം നൽകിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, NBR പ്രകാരം രജിസ്ട്രാർ ജനറൽ നൽകിയ സ്മാർട്ട് കാർഡ്, പാസ്പോർട്ട്, പെൻഷൻ രേഖ, സർക്കാർ സർവീസ് തിരിച്ചറിയൽ രേഖകൾ, ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് എന്നിവ തിരിച്ചറിയൽ രേഖകളായി ഉപയോഗിക്കാം. ഗതാഗതക്കുരുക്ക് വിവിധ വകുപ്പുകൾ ചേർന്ന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ചുരം കക്കാൻ ഇനി ദ്രുതകർമ്മസേന. പുതുപ്പടി പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സംവിധാനത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രതിനിധികളും. ചുരത്തിലെ കാര്യം നോക്കാൻ സന്നദ്ധ സംഘടനകളുടെ സേവനം വേണ്ടെന്ന് കലക്ടർ. വയനാട് ചുരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനുമായി കലക്ടറുടെ നിർദ്ദേശപ്രകാരം പുതുപ്പടി പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിൽ പ്രത്യേക ദ്രുതകർമ്മസേന രൂപീകരിക്കുന്നു. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ആരോഗ്യവകുപ്പ്, വനംവകുപ്പ് പ്രതിനിധികളും RRTയിൽ അംഗങ്ങളായിരിക്കും. ചുരത്തിലെ ഗതാഗതവും പാർക്കിങ്ങും നിയന്ത്രിക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം RRTക്കായിരിക്കും. ആവശ്യം വന്നാൽ വൈത്തിരി പഞ്ചായത്തിൻ്റെ സഹകരണവും തേടാം. കഴിഞ്ഞ ദിവസം കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ചുരത്തിൽ ട്രാഫിക് സംബന്ധമായ പ്രശ്നങ്ങൾക്കും മറ്റും ഇനി സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം ആവശ്യമില്ലെന്നും കലക്ടർ യോഗത്തിൽ വ്യക്തമാക്കി. ചുരത്തിലെ ട്രാഫിക് ക്രമീകരണങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. CCTV, ലൈറ്റുകൾ, സൈൻ ബോർഡുകൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ വിശദമായ പ്രപ്പോസൽ തയ്യാറാക്കി പഞ്ചായത്തിന് നൽകണം. അതുപ്രകാരം ഫണ്ട് അനുവദിച്ച് കിട്ടാൻ കലക്ടർ സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ആംബുലൻസ്, ക്രെയിൻ എന്നിവ ഉപയോഗിക്കാനുള്ള ചുമതലയും RRTക്ക് നൽകും. RRTയിൽ അംഗത്വമുള്ള എല്ലാ വകുപ്പുകളും അതിനായി പ്രത്യേകം നോഡൽ ഓഫീസറെ നിയോഗിക്കണം. ഓരോ വകുപ്പിൻ്റെയും ഉത്തരവാദിത്തങ്ങളും ചുമതലകളും നിശ്ചയിച്ച് വിശദമായ പ്ലാൻ പുതുപ്പാടി പഞ്ചായത്ത് തയ്യാറാക്കണം. ചുരത്തിലെ ആവശ്യങ്ങൾക്ക് മാത്രമായി ഹെൽപ്പ് ലൈൻ നമ്പറും നിലവിൽ വരും. ഗതാഗത കുരുക്ക്, മെഡിക്കൽ എമർജൻസി, രക്ഷാപ്രവർത്തനം തുടങ്ങിയവയിലെല്ലാം RRT മുഖേന എല്ലാ വകുപ്പുകളുടെയും ഇടപെടൽ ചുരത്തിൽ ഉണ്ടായിരിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. ചുരത്തിൽ CCTV സ്ഥാപിക്കാൻ സ്വകാര്യ കമ്പനി സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് പുതുപ്പാട്ടി പഞ്ചായത്ത് സെക്രട്ടറി PGG യോഗത്തിൽ അറിയിച്ചു. ഗാസ, ഇറാനെ പേടിച്ച് ഇസ്രയേലിൽ അതീവ ജാഗ്രത. കൊല്ലപ്പെട്ട പലസ്തീൻകാർ 33,000 കവിഞ്ഞു. ഇസ്രായേലിന് ആയുധം നൽകാൻ പാടില്ലെന്ന് ബ്രിട്ടനിലെ 600 നിയമവിദഗ്ധർ. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 33,037 വർദ്ധിച്ചു. പരിക്കേറ്റവർ 75,668. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 62 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. 91 പേർക്ക് പരിക്കേറ്റു. അതേസമയം ഇറാൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനകളെ തുടർന്ന് ഇസ്രായേലിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച ഡമാസ്കസിലെ കോൺസുലേറ്റിൽ 2 മുതിർന്ന ജനറൽമാർ അടക്കം 7 പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിൽ സായുധ സേനയിലെ അവധികളെല്ലാം ഇസ്രായേൽ റദ്ദാക്കി. എല്ലാ റിസർവ് സൈനികരെയും തിരിച്ചു വിളിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ശക്തമാക്കി. മിസൈൽ ആക്രമണം ഭയന്ന് ടെൽ അബീബിലെ GPS സർവീസ് റദ്ദാക്കിയതായും റിപ്പോർട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തകരായ 7 ഇസ്രായേൽ ബോംബിട്ട് കൊന്നത് മനഃപൂർവ്വമാണെന്ന് US സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചൻ കുറ്റപ്പെടുത്തി. 7 പ്രവർത്തകരുമായി പോയ 3 വാഹനങ്ങളും കൃത്യതയോടെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നശിപ്പിക്കുകയായിരുന്നുവെന്ന് WCK മേധാവി ഹോസെ അന്ദ്രാസ് പറഞ്ഞു. അതിനിടെ ഇസ്രായേലിന് ആയുധം നൽകുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടനിലെ 3 സുപ്രീംകോടതി മുൻ ജഡ്ജിമാരും മുതിർന്ന അഭിഭാഷകരുമടക്കം നിയമരംഗത്തെ 600 പ്രമുഖർ രംഗത്ത് വന്നു. ആയുധം നൽകൽ തുടരുന്നത് ഗാസയിലെ വംശഹത്യയിൽ ബ്രിട്ടൻ പങ്കാളിയാകുന്നതിന് തുല്യമാണെന്ന് പ്രധാനമന്ത്രി ഋഷി സുനകിന് നൽകിയ 17 പേജുള്ള കത്തിൽ അവർ ചൂണ്ടിക്കാട്ടി. 7 October യുദ്ധം തുടങ്ങിയത് മുതൽ UK US ഇസ്രായേലിന് ശക്തമായ പിന്തുണയാണ് നൽകി വരുന്നത്. ആയുധം നൽകുന്നത് നിർത്തിവെക്കാനാകില്ലെന്ന് സുനക് പ്രതികരിച്ചു. അതേസമയം കൊല്ലപ്പെട്ട 7 സന്നദ്ധ പ്രവർത്തകരിൽ 3 ബ്രിട്ടീഷ് പൗരന്മാരാണെന്നത് സർക്കാരിനെ സമ്മർദ്ദമേറ്റിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട പോളണ്ടുകാരൻ്റെ കുടുംബത്തോട് ഇസ്രായേൽ മാപ്പ് പറഞ്ഞ് നഷ്ടപരിഹാരം നൽകണമെന്ന് പോളണ്ട് പ്രധാനമന്ത്രിയും പ്രസിഡന്റും ആവശ്യപ്പെട്ടു. ഗാസയിലെ കൂട്ടക്കൊലയ്ക്ക് AI ബോംബുകൾ. മുൻപ് പരീക്ഷിച്ചിട്ടില്ലാത്തതും രഹസ്യ സ്വഭാവമുള്ളതുമായ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ബോംബാക്രമണങ്ങളാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നതെന്നും ഇതാണ് സാധാരണ ജനങ്ങളുടെ കൂട്ടക്കൊലയ്ക്ക് ഇടയാക്കുന്നതെന്നും വിമർശനമുയർന്നു. AI ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനം കണ്ടെത്തുന്ന ഈ ആക്രമണ സംവിധാനത്തെ ലാവൻഡർ എന്നാണ് പേരിട്ടിരിക്കുന്നതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുദ്ധക്കുറ്റമായി കണക്കാക്കാവുന്നതാണ് ഇസ്രായേൽ നടത്തുന്ന ഇത്തരം AI ബോംബാക്രമണങ്ങളെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിച്ചു. റിയാസ് മൗലവി വധക്കേസ് അപ്പീലുമായി സർക്കാർ ഹൈക്കോടതിയിൽ. കാസർഗോഡ് പഴയ ചൂരിയിലെ മദ്രസ അധ്യാപകൻ കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ വധിച്ചെന്ന കേസിലെ 3 പ്രതികളെയും വിട്ടയച്ച വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. കാസർഗോഡ് കേളുഗുഡെ സ്വദേശികളായ അജേഷ്, നിതിൻ കുമാർ, കേളുഗുഡെ, ഗംഗേനഗറിലെ അഖിലേഷ് എന്നിവരെ വിട്ടയച്ച കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ 30 March ഉത്തരവിനെതിരെയാണ് അപ്പീൽ. വിചാരണ കോടതി ഉത്തരവ് നീതിനിർവഹണ സംവിധാനത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്നും ഇത് അനുവദിക്കാൻ പാടില്ലെന്നും പ്രതികളെ ശിക്ഷിക്കണമെന്നുമാണ് അപ്പീലിലെ ആവശ്യം. കൊലപാതകം, മതത്തിൻ്റെ പേരിൽ ശത്രുത വളർത്തൽ, ആരാധനാലയം അശുദ്ധമാക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. 2017 March 20 അർദ്ധരാത്രിയോടെ ചൂരിയ മുഹയുദ്ദീൻ പള്ളിയോട് ചേർന്ന മുറിയിൽ ഉറങ്ങുകയായിരുന്ന മുഹമ്മദ് റിയാസ് മൗലവിയെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അന്വേഷണം നിലവാരമില്ലാത്തതും ഏകപക്ഷീയവുമാണെന്ന് വിചാരണ കോടതി വിമർശിച്ചിരുന്നു. പ്രതികൾക്ക് മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പാണ് കൊലപാതകത്തിന് പിന്നിലെന്ന ആരോപണവും പ്രതികൾ RSS പ്രവർത്തകരാണെന്ന വാദവും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും കോടതി വിലയിരുത്തിയിരുന്നു. എന്നാൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായില്ലെന്ന് സർക്കാർ അറിയിച്ചു. പ്രോസിക്യൂഷൻ ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കി. എന്നാൽ ദുർബലമായതും സാങ്കല്പികവുമായ കാരണങ്ങളുടെ പേരിൽ പ്രതികളെ വിട്ടയക്കുകയായിരുന്നുവെന്നും കോടതിയിൽ ബോധിപ്പിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണത്തിന് ലൈസൻസ് നിർദ്ദേശം നിരസിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുക്കണമെന്ന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ്റെ നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് നിരസിച്ചു. ലൈസൻസ് എടുത്തില്ലെങ്കിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ലൈസൻസ് എടുക്കേണ്ടതില്ലെന്ന് മറുപടി. PM ശ്രീ ഗുണം കിട്ടുക 336 സ്കൂളുകൾക്ക്. 5 കൊണ്ട് 1008 crore കേന്ദ്രവിഹിതം. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള കേന്ദ്ര പദ്ധതിയായ PM ശ്രീയിൽ, അതായത് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, കേരളവും പങ്കാളിയാകുമ്പോൾ ഗുണം ലഭിക്കുക പരമാവധി 336 സ്കൂളുകൾക്ക്. ഈ സ്കൂളുകൾക്ക് പ്രതിവർഷം 85 lakh മുതൽ 1 crore വരെ വിവിധ പദ്ധതികൾക്ക് ലഭിക്കും. ഇതിൽ 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. പദ്ധതി 2022-23 അധ്യയന വർഷം മുതൽ 2026-27 വരെയാണ്. അതനുസരിച്ച് ആദ്യ 2 പദ്ധതിയിൽ ചേരാതിരുന്ന കേരളത്തിന് ശേഷിച്ച 3 ഫണ്ടാണ് ലഭിക്കേണ്ടത്. എന്നാൽ 5 ഫണ്ടും നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു. ഒരു ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററിന് കീഴിൽ പരമാവധി 2 അതായത് 1 primary school 1 secondary school PM ശ്രീ പദ്ധതിയിൽ ഇടം ലഭിക്കുക. കേരളത്തിൽ മൊത്തം 168 BRCകളാണുള്ളത്. സംസ്ഥാനം ധാരണാപത്രം ഒപ്പിട്ടാൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും അപേക്ഷിക്കാം. സംസ്ഥാനതല സമിതിയാണ് സ്കൂളുകളെ തിരഞ്ഞെടുക്കുക. സർക്കാർ സ്കൂളുകൾക്കുള്ള പദ്ധതിയാണ് ഇത്. എയ്ഡഡ് സ്കൂളുകളുടെ കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. SSK, അതായത് സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ ഫണ്ട് കുടിശ്ശിക ഉൾപ്പെടെ നൽകില്ലെന്ന് കേന്ദ്രം ഭീഷണി മുഴക്കിയതോടെയാണ് ഇപ്പോൾ പങ്കാളികളാകാൻ നിർബന്ധിതരായത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതത്തിൽ 37.5% രൂപ കേന്ദ്രം തടഞ്ഞിരുന്നു. പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകൾക്ക് മുന്നിൽ PM ശ്രീ എന്ന് ചേർക്കണമെന്നാണ് നിബന്ധനകളിലൊന്ന്. ഇത് പാലിക്കാൻ സാധിക്കില്ലെന്ന കാരണത്താലാണ് പല സംസ്ഥാനങ്ങളും എതിർപ്പുയർത്തിയത്. കേരളവും തമിഴ്നാടും ഇപ്പോൾ സമ്മതമറിയിച്ചു. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നില സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതലായിരിക്കണം. കെട്ടിടങ്ങളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാകണം. വർഷത്തിൽ 4 തവണ അപേക്ഷ ക്ഷണിക്കും. PM ശ്രീ സ്കൂളുകളെല്ലാം ഗ്രീൻ ബിൽഡിങ്ങുകളാകണമെന്നാണ് നിബന്ധന. കലാ കായികം തൊഴിൽ പഠനത്തിന് 100 മണിക്കൂർ. 6ാം ക്ലാസ്സിലെ പുതിയ പാഠ്യപദ്ധതി ഈ അധ്യയന വർഷം മുതൽ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കലാപഠനം, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്നിവയ്ക്കും തുല്യ പ്രാധാന്യവുമായി 6ാം ക്ലാസ്സിലെ പുതിയ പാഠ്യപദ്ധതി. NCERT അവതരിപ്പിച്ച പുതിയ പാഠ്യപദ്ധതി പ്രകാരം ഈ 3 വിഷയങ്ങൾക്കും 100 മണിക്കൂറിലേറെ സമയം വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ ക്രമീകരിക്കണമെന്നാണ് നിർദ്ദേശം. കണക്കിന് 115 മണിക്കൂറും സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങൾക്ക് 160 വീതവും മാറ്റിവെക്കാനാണ് നിർദ്ദേശം. ശുഭദിനം. നന്ദി.